മറ്റൊരു June 5 ലോക പരിസ്ഥിതി ദിനം വീണ്ടും എത്തി. രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട്. അമ്മയെയും അച്ഛനെയും ഒക്കെ മറന്നു പോകുന്ന നവനാഗരികതയ്ക്ക് മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും ആവശ്യം. അന്നെങ്കിലും അവരെ ഓർക്കുമല്ലോ, ഒരു ഫോൺ സന്ദേശവും അയക്കുമല്ലോ. ആചരിക്കപ്പെടേണ്ട ദിനങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുമ്പോൾ അവ അക്ഷരാർത്ഥത്തിൽ ആചരണങ്ങൾ തന്നെയായി മാറുന്നു. ഔദ്യോഗിക തലത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ദിനാചരണ സമ്മേളനങ്ങൾക്ക് സദസ്സുണ്ടാക്കലാണ് വലിയ വെല്ലുവിളി. എല്ലാ കളക്ടർമാർക്കും ഒരു റിസർവ് സദസ്സുണ്ടാകും, അറ്റകൈക്ക് ഒരു 50 പേരുടെ സദസ്സുണ്ടാക്കാൻ. പരിസ്ഥിതി ദിനം നമ്മുടെ സമൂഹത്തിൽ പ്രായേണ ഗൗരവമായി ആചരിക്കപ്പെടുന്ന ഒന്നാണ്. വിദ്യാർത്ഥികളിലും യുവാക്കളിലും പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശത്തിന് വേരോട്ടമുണ്ട്. ഒരുപക്ഷെ ഏറ്റവുമധികം ഫലസിദ്ധി ഉണ്ടായിട്ടുള്ളതും പരിസ്ഥിതി ദിനാചരണത്തിനാണ്. ഇന്ന് മാനവരാശി നേരിടുന്ന കൊറോണ മഹാമാരിയെ നമ്മൾ തീർച്ചയായും അതിജീവിക്കും. കൊറോണ താൽക്കാലിക പ്രതിഭാസം. യഥാർത്ഥത്തിൽ മനുഷ്യൻ നേരിടുന്ന അത്യാപത്ത് പരിസ്ഥിതി വിനാശം തന്നെയാണ്. ഈ ഭൂമുഖത്ത് മനുഷ്യവാസം അസാധ്യമാക്കിയേക്കാവുന്ന രൂക്ഷമായ പാരിസ്ഥിതിക ഭീഷണികൾ വാസ്തവമാണല്ലോ. ഇത് അംഗീകരിക്കാൻ മടിക്കുന്ന നേതാക്കളാണ് ഇന്ന് ലോകത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് സ്ഥാപിക്കാൻ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ ഡയോക്സൈഡിന് നിർഗമനം കുറയ്ക്കണമെന്ന് നിഷ്കർഷിക്കുന്ന പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിന്റെ വനശാസ്ത്രം ഒട്ടകപ്പക്ഷിയുടെയും സാമ്പത്തിക ശാസ്ത്രം ആഗോള മുതലാളിത്തത്തിൻ്റെതുമാണ്. അന്തരീക്ഷവും ജലരാശിയും മണ്ണുമെല്ലാം വിഷയമയമാക്കിക്കൊണ്ടുള്ള അന്ധമായ വികസന ഉപഭോഗ പ്രയാണമാണ് ഇന്നത്തെ ലോകത്തിന്റെ അംഗീകൃത പ്രത്യയശാസ്ത്രം. പ്രബലരാണ് ഇതിന്റെ പ്രയോക്താക്കൾ. ഇവർക്കാണ് സ്വാധീനം, ഇവർക്കാണ് പ്രാധാന്യവും അംഗീകാരവും. ഈ വിഭാഗത്തിന്റെ ശബ്ദമാണ് എവിടെയും ഉച്ചത്തിൽ കേൾക്കുക. ഇവർക്ക് പക്ഷേ ലാഭത്തിന്റെ കണക്ക് മാത്രമേ മനസ്സിലാകൂ. നമുക്കിടയിലുമുണ്ട് ഈ വിശ്വാസികൾ. നവലിബറൽ സാമ്പത്തിക വ്യവസ്ഥയുടെ ആഗോള ശക്തികൾക്കെതിരെ നിസ്സാര മനുഷ്യർക്ക് എന്തു ചെയ്യാൻ സാധിക്കും? പരിസ്ഥിതിക്ക് ഏൽക്കുന്ന ആഘാതത്തെക്കുറിച്ച് പറയുന്നവരുടെ ശബ്ദം മരുഭൂമിയിലെ പ്രവാചക ശബ്ദമായി നിഷ്ഫലമാകാമോ? ട്രംപിനെ പോലുള്ള നേതാക്കൾക്ക് പാരിസ്ഥിതിക വിവേകം ഒതിച്ചിട്ട് നമുക്ക് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അശരീരിയുടെ പരിഹാസച്ചിരി ഉയരുക തന്നെ ചെയ്യും. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള യുദ്ധം ആർക്കെതിരായാണ്? പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട പ്രസക്ത ചോദ്യം ഇതാണ്. ലോക നേതാക്കളും ഭീമൻ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളും ദേശീയ അന്തർദേശീയ നയങ്ങളുമെല്ലാം പരിസ്ഥിതി സൗഹൃദമാകാൻ വേണ്ടിയാണോ നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്? പരിസ്ഥിതി ദിനാചരണം അയൽപക്കത്തെ ആഘോഷമല്ല, മാറ്റങ്ങൾ ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയല്ലേ? നമ്മുടെ ചിന്തകളെ അല്ലാതെ മറ്റാരുടെ വിചാരങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും? ഇത് സ്വയം നടത്തേണ്ട യുദ്ധം. അമിത ഉപഭോഗത്തിൻ്റെയും പാരിസ്ഥിതിക വിനാശം അനിവാര്യമാക്കുന്ന വികസനത്തിൻ്റെയും പ്രലോഭനങ്ങളിൽ നിന്ന് സ്വയം രക്ഷ നേടാനുള്ള പോരാട്ടം. നമ്മൾ തന്നെ സ്വരൂപിച്ച കുറേ വിശ്വാസങ്ങളുണ്ട്, നമ്മളെ തളച്ചിട്ടിരിക്കുന്ന ആരോ ഏൽപ്പിച്ചു തന്ന വിശ്വാസങ്ങൾ. പാരിസ്ഥിതികമായ ഓഡിറ്റിന് സ്വയം വിധേയമാക്കി അവയുടെ കെട്ടുപാടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാം. പിന്നെ ലോക പരിസ്ഥിതി ദിനം മുതൽ ഈ പഞ്ചശീലങ്ങൾ തുടങ്ങാം. ഇതിന് ആരുടെയും അനുമതി ആവശ്യമില്ലല്ലോ. 1, പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കുക. 2, പാരിസ്ഥിതിക നഷ്ടം വരുത്തിവയ്ക്കുന്ന ഒരു പ്രവർത്തനത്തിലും പങ്കാളിയാവാതിരിക്കുക. 3, ഉപഭോഗശീലത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി സൗഹൃദ ബദലുകൾ അന്വേഷിക്കുക. 4, പ്രകൃതിയുടെ അനുഗ്രഹവും ഔദാര്യവും ഇല്ലെങ്കിൽ നിലനിൽപ്പില്ലെന്ന സത്യം എപ്പോഴും ഓർക്കുക. 5, പരിസ്ഥിതിക്ക് ഉന്മേഷം നൽകുന്ന എന്തെങ്കിലും പ്രവൃത്തി എന്നും ചെയ്യുക. ലോക്ക്ഡൗണിൻ്റെ ചുരുങ്ങിയ കാലയളവിൽ പ്രകൃതി നമ്മളോട് വ്യക്തമായി പറഞ്ഞില്ലേ, എന്നിലേക്ക് നീ ഒരു ചുവട് വയ്ക്കൂ, നിന്നിലേക്ക് ഞാൻ 100 ചുവട് വയ്ക്കാമെന്ന്?